അവിടെ മൂസാ നബി മതി നിർത്തിക്കാൻ നമുക്ക് കൂടെ പിരിയാൻ പിരിഞ്ഞത് ഹദീറയത്ത് അതൊരു മൂസാ നബിയെ വിട്ടുപോരുന്ന അവിടെ ആണല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാ? മൂസാ നബിയെ അംഗീകരിച്ച ആളാണെങ്കിൽ മൂസാ നബി ചോദ്യം ചെയ്തതിനെ ആരംഗീകരിക്കണം? ഖദീർ അംഗീകരിക്കണം. അംഗീകരിക്കാതെ അതിന്റെ മറുപടി ഇങ്ങോട് പറഞ്ഞിരിക്കുന്നത് ആര്? ഖദീർ. സൂറത്ത് ഖഫ് പഠിക്കില്ലേ? സൂറത്ത് ഖഫില്. അപ്പൊ അവിടെ മൂസാ നബിയുടെ ശരീഅത്ത് ആര് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇവരെ വാദം. ഖദീർ സ്വീകരിച്ചിട്ടില്ല, ഖദീർ നബിയാണ് എന്നതാണ് ശരിയായ അഭിപ്രായം. നമ്മുടെ നാട്ടിലെ സംസ്ഥാനത്തെ വിശ്വാസം എന്താ? ഖദീർ ആരാ? ഒരു വലിയ എന്നേ പറയുന്നു. കാരണം എന്താ? വലിയ ഔലിയാക്കന്മാരെ പൂരിച്ച പറയുമെങ്കിൽ ഖദീർ നബിയാണെന്ന് പറയുന്നേക്കാൾ അവർക്ക് എളുപ്പം എന്താണ്? അതുകൊണ്ടാണോ ഖദീർ മറ്റേ എന്താണ് ചിരഞ്ജീവി, ഇതുവരെ മരിച്ചിട്ടില്ലാത്ത ആകാശ ലോകത്ത് ജീവിക്കുന്ന ഹാലിറു ഹാലിറു എന്ന് പറയുമ്പോ മൗലൂദിന്റെ സദസ്സിൽ ഹാജരാകുന്ന ആളാണ് ആര്? ഖദീർ. അതാണ് ചിരഞ്ജീവിയാണ് എന്ന് ഖദീറിനെ കുറിച്ച് ഇവർ പറയുന്നു. ഇപ്പോഴും ഹാജരാണ്. അപ്പോ അങ്ങനെ ഖദീറിന് മൂസാ നബിയുടെ ശരീഅത്ത് ബാധകമായിരുന്നില്ല. കാരണം എന്താ? ഖദീർ വലിയായിരുന്നു. അതുപോലെ ഔലിയാക്കന്മാർക്ക് ആരുടെ ശരീഅത്ത് ബാധകമല്ല? മുഹമ്മദ് നബിയുടെ ശരീഅത്ത് ബാധകമല്ല. അപ്പൊ അവർ ശരീഅത്ത് തക്ലീഫ് ഇല്ല എന്നാണ്. തക്ലീഫ് എന്നാൽ ചെയ്യേണ്ട ബാധ്യത അല്ല. ഇത് നമ്മുടെ നാട്ടിലെ സംസ്ഥാനക്കാരുടെ വിശ്വാസമാണ്, സൂഫികളുടെ വിശ്വാസമാണ്. അങ്ങനെ ഒട്ടും വിശ്വസിച്ചാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാകുന്നു. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, മൂസാ നബിയുടെ നിയമം ഖദീർ അംഗീകരിച്ചിരുന്നോ ഇല്ലേ? അംഗീകരിച്ചിരുന്നില്ല എന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാ? ഖദീർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തല്ല, എല്ലാ ലോകത്തേക്കൊന്നായിട്ട് അള്ളാഹു അയച്ച നബിയാണോ? അല്ല. മൂസാ നബിയെ മൂസാ നബിയുടെ നാട്ടിലേക്ക് അയച്ചത്. അപ്പൊ മൂസാ നബിയുടെ നിയമം അനുസരിക്കേണ്ട ബാധ്യത ആർക്കുള്ളൂ? മൂസാ നബിയുടെ നാട്ടുകാർക്കുള്ളൂ. നേരത്തെ ഖദീറിനെ മൂസാ നബിക്ക് വരികയുണ്ടോ? ഇല്ല. മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ബനി ഇസ്രായേലിൽപ്പെട്ട ആളാണോ ഖദീർ? അല്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത അനുസരിച്ച് മൂസാ നബി പോവുകയാണ്. അപ്പൊ മൂസാ നബിയുടെ ഖൗമിൽ പെടാത്ത ആളാണ് ഖദീർ എന്നതുകൊണ്ട് ഖദീർ എന്ത് ചെയ്യേണ്ടതില്ല? മൂസാ നബിയുടെ നിയമങ്ങൾ അനുസരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദീർ അല്ല, ഖദീർ മൂസയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയുന്ന ന്യായം ശരിയല്ല. ഇനി അത് പോട്ടെ, മൂസാ നബിന്റെ കഴിഞ്ഞില്, ഇപ്പൊ ആരുടെ ശരീഅത്താണുള്ളത്? മുഹമ്മദ് നബിന്റെ ശരീഅത്താണുള്ളത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകാവസാനം വരും. വന്നാൽ ഈസാ നബി ആരുടെ ശരീഅത്താണ് അംഗീകരിക്കേണ്ടത്? മുഹമ്മദ് നബിന്റെ ശരീഅത്ത് അംഗീകരിക്കേണ്ടത്. അപ്പൊ ഇനിയൊരു നബി, കഴിഞ്ഞു പോയ ഒരു നബി ഇനി വന്നാൽ പോലും അവർക്ക് അവരുടെ ശരീഅത്തിന്റെ ആരുടെ ശരീഅത്താ? മുഹമ്മദ് നബി ശരീഅത്ത്. അപ്പൊ ഒരു നബിക്ക്, ഈസാ നബിക്ക് പോലും പിൽക്കാലത്ത് മുഹമ്മദ് നബിന്റെ ശരീഅത്ത് ബാധകമാണെങ്കിൽ ഈ പറയുന്ന ഭ്രാന്തന്മാർക്ക് എങ്ങനെയാണ് ശരീഅത്ത് ബാധകമല്ല എന്ന് പറയുക? ബാധകല്ലെങ്കിൽ ആർക്കാ ബാധകല്ലാതെ? ഈസാ നബിക്കാണ്. അപ്പൊ ഈസാ നബിക്ക് പോലും ബാധകമാണ്, പിന്നെ എങ്ങനെ ഈ ആരിഫീങ്ങൾക്ക് അല്ലെങ്കിൽ ഔലിയാക്കന്മാർക്ക് ബാധകമല്ല എന്ന് വരും? ഇനി അത് വേണമെങ്കിൽ സൂറത്ത് ബക്കറ ഫാത്തിഹ ബക്കറ ആലു ഇമ്രാൻ, ആലു ഇമ്രാനിലെ 81-ാമത്തെ വചനം ആ നമ്പർ എഴുതിച്ചുള്ളി, നിങ്ങൾ പോയിട്ട് വായിച്ചു നോക്കുക. അവിടെ പറയുന്നത് പിൽക്കാലത്ത് ഈസാ നബിക്കും ഈസാ നബിന്റെ കൂടെ ഉള്ള ആളുകൾക്കും നബിയെ പിന്തുടരൽ നിർബന്ധമാണ് എന്നാണ്. ഈസാ നബി വരുമ്പോ ഇല്ലേ, ഈസാ നബി വന്നാൽ ആരെ പിൻപറ്റണം? നബിന്റെ ശരീഅത്ത് പിൻപറ്റണം. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും കാണാൻ പറ്റും. അപ്പോ രണ്ട് മറുപടിയാണ്. ഒരു മറുപടി എന്താ? ഇവര് പറയുന്ന ന്യായം ശരിയല്ല, ഖദീർ മൂസയുടെ ശരീഅത്ത് അനുസരിക്കേണ്ടെന്ന ആളായിരുന്നില്ല. രണ്ടാമത്തേത് മുഹമ്മദ് നബിയുടെ ശരീഅത്താണ് ഇനി ഈസാ നബി വന്നാൽ പോലും പിൻപറ്റേണ്ടത്. അപ്പൊ ഈസാ നബിക്ക് പോലും മുഹമ്മദ് നബിയുടെ ശരീഅത്തിൽ നിന്ന് പുറത്തിറക്കാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് വല്ല ഒഴികഴിവുമുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ വലിയ ആവുകയല്ല, പിന്നെന്താണാവുക? കാഫിറാണാവുക. അൽ ആശിറു, അത് നിങ്ങളില്ലേ? അൽ ഇഅ്റാദു അൻ ദീനില്ലാഹി ലാ യതഅല്ലമുഹു വലാ യഅ്മലു ബിഹി. അൽ ആശിർ, പത്താമത്തെ കാര്യം അൽ ഇഅ്റാദു. ഇതാണ് ഇഅ്റാദു, അറളണൽ തിരിഞ്ഞു കളയുക, അവഗണിക്കുക. അറള അൻ കൂടെ അൻ ചേർക്കും. അൽ ഇഅ്റാദു അൻ ദീനില്ല, അള്ളാഹുവിന്റെ മതത്തെ ഒരുത്തൻ അവഗണിക്കുക, അതിൽ നിന്ന് തിരിഞ്ഞു കളയുക. അല്ലേറാവു തിരിഞ്ഞു കളയൽ അന്തീനില്ലാരി അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് എങ്ങനെ തിരിഞ്ഞു കളയുക? ശേഷം പറയുന്നത് തിരിഞ്ഞു കളയുന്ന മതം സ്വീകരിക്കാൻ നിൽക്കുക. അതിന്റെ കുറെ വകുപ്പ് നേരത്തെ പറഞ്ഞു. ഇവിടെ എന്താ ലായത്തല്ലമുഹു വലയഅമലുബിഹി ലായത്തല്ലമുഹു തഅല്ലമന പഠിക്കുക. ലായത്തല്ലമു അവൻ പഠിക്കുന്നില്ല. ഹു അതിനെ ഏതിനെ ദീനിനെ. വലയഅമലു അവൻ അമൽ ചെയ്യുന്നുമില്ല. ബിഹി എന്നാൽ ബിദീനില്ല അള്ളാഹുവിന്റെ മതം അനുസരിച്ച്. ലായത്തല്ലമുഹു അള്ളാഹുവിന്റെ മതം പഠിക്കാതെയും വലയഅമലു പ്രവർത്തിക്കാതെയും ബിഹി മതമനുസരിച്ച് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാതെയും മതമനുസരിച്ച് പ്രവർത്തിക്കാതെയും മതത്തിൽ നിന്ന് ഒരുത്തൻ തിരിഞ്ഞു കളയുക എന്നതാണ് പത്താമത്തെ കാര്യം. വദ്ദലീലു ഖൗലുഹു തആല തെളിവ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കാണ്. വമൻ അളലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബിഹി ثم عرض عنها انا من المجرمين منتقمون ومن ആരെങ്കിലും അളലമ അക്രമം പ്രവർത്തിച്ചാൽ അല്ല വമൻ അളലമു ആരാണ് ഏറ്റവും വലിയ അക്രമി? ഇവിടെ അളലം അളലമ അല്ല അളലമു ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ അത് ഒരു വാക്കോ രണ്ടു വാക്കോ? രണ്ടു വാക്ക്. നേരത്തെ പറഞ്ഞ മിമ്മ അതുപോലെ ഇവിടെ മിൻ കൂട്ടണം മെൻ മിൻ മെൻ അത് കൂട്ടി എന്ത് ചെയ്തു? നേരത്തെ ഇതാമൊക്കെ പഠിച്ചില്ലേ മിമ്മൻ ഒരുത്തനേക്കാൾ മെൻ ഒരുത്തൻ മിമ്മൻ ഒരുത്തനേക്കാൾ വലിയ അക്രമി ആരും ഏതാണ് അവൻ? ദുക്കിറ ദക്കറ ഓർത്തു ദക്കറ ഓർമ്മപ്പെടുത്തി ദുക്കിറ ഓർമ്മപ്പെടുത്തപ്പെട്ടു മിമ്മം ദുക്കിറ ഓർമ്മപ്പെടുത്തപ്പെട്ടവനെ കാൾ എന്ത് ഓർമ്മപ്പെടുത്തപ്പെട്ടവൻ അല്ലെങ്കിൽ ഉത്ബോധനം ചെയ്യപ്പെട്ടവൻ ബി ആയാതി ആയാത്തുകൾ കൊണ്ട് വചനങ്ങൾ കൊണ്ട് ആരുടെ വചനങ്ങൾ? റബ്ബിഹി തന്റെ റബ്ബിന്റെ. അപ്പോ ദുക്കിറ ബി ആയാതി റബ്ബിഹി തന്റെ റബ്ബിന്റെ വചനങ്ങൾ കൊണ്ട് ഓർമ്മപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ ഉത്ബോധിപ്പിക്കപ്പെട്ട ഒരുത്തനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഓർമ്മിപ്പിക്കപ്പെട്ടു തുമ്മ പിന്നെ അഅറള അൻഹ എന്താണ് അൽ ഇറാളു അൻ മൂൾ വായിച്ചു. അപ്പൊ അഅറള അൻഹ തിരിഞ്ഞു കളയുക അൻഹ അതിൽ നിന്ന് ഏതിൽ നിന്ന്? അൻ ആയാതി റബ്ബിഹി തന്റെ റബ്ബിന്റെ വചനങ്ങളിൽ. വമൻ അളലം ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ ദുക്കിറ ഉൽബോധനം നടത്തപ്പെട്ട ഒരുത്തനേക്കാൾ ബി ആയാതി റബ്ബിഹി തന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ കൊണ്ട് ഉത്ബോധനം നടത്തപ്പെട്ട ഒരുത്തനേക്കാൾ സുമ്മ അഅറള അൻഹ അവിടെ തീർന്നില്ല പിന്നെ ഉത്ബോധിപ്പിക്കപ്പെടുകയും സുമ്മ അഅറള അൻഹ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമിയാരുണ്ട്. ഇന്നാ ഇന്ന പ്ലസ് നാ ഇന്നനാ അതാണ് ഇന്ന തീർച്ചയായും നാം അല്ല പറയാം തീർച്ചയായും നാം മിനൽ മുജ്രിമീന അജ്റമന ജരീമത്തന്ന കുറ്റകൃത്യം മുജ്രിം പാപി മുജ്രിമൂൻ പാപികൾ ഇന്ന തീർച്ചയായും നാം മിനൽ മുജ്രിമീന പാപികളിൽ നിന്ന് മുന്തഖിമൂൻ ഇന്തഖമ യന്തഖിമു എന്നാൽ ശിക്ഷാ നടപടി പ്രതികാര നടപടി സ്വീകരിക്കുക നടത്തുന്നത് ശിക്ഷിക്കുക നടത്തുന്നത് ഇന്ന മിനൽ മുജ്രിമീന തീർച്ചയായും പാപികളിൽ നിന്ന് നാം മുന്തഖിമൂൻ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവരാകുന്നു. ഇവിടെ അല്ല അള്ളാഹുവിനെ കുറിച്ച് നാം എന്ന് പറയാം. ഞാൻ എന്ന് പറഞ്ഞതിന് പകരം നാം അള്ളാഹു മഹാനാണ് എന്നതുകൊണ്ട് അല്ലാണ്ട് കുറെ ആളുണ്ടായിട്ടല്ല. ഇന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പറയാം. ഇന്നാന്നാൽ ഞങ്ങളൊന്നും പറയാം. അള്ളാഹിനെ കുറിച്ച് ഞങ്ങൾ പറയാൻ പറ്റില്ല. ഒരാളല്ലുള്ളൂ. അപ്പൊ നാം ഇന്ന തീർച്ചയായും നാം മിനൽ മുജ്രിമീന പാപികളിൽ നിന്ന് മുന്തഖിമൂൻ എന്താക്കുന്നവരാണ് ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവരാകുന്നു. ഇവിടെ ഖുർആനിൽ മുജ്രിമൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ടോ അവിടെ ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം മുശ്രിക്കിനെയും കാഫിറിനെയും കുറിച്ചാൽ. ഇന്നിപ്പോ ലോകത്ത് മറ്റേ ക്രിമിനൽ നിയമങ്ങൾ പരിശോധിച്ചാൽ അവിടെ പിന്നെ ജറായിം എന്ന് പറഞ്ഞാൽ എന്താ കുറ്റകൃത്യങ്ങൾ എന്താണ് ഖുർആനിൽ ജരീമത്ത് മുജ്രിം എന്ന വാക്കുവിട്ടുള്ളതൊക്കെ മുശ്രിക്ക് കാഫിർ എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ മുജ്രിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാ? ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെടുകയും പക്ഷേ അത് അതിനെ അതുകൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെട്ടു എന്നിട്ട് അത് സ്വീകരിക്കാതെ തിരിഞ്ഞു കളഞ്ഞു പോകുന്നവൻ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പാപികൾ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവരാരാണ്? കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്. അവരിൽ നിന്ന് നാം ശിക്ഷാ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉത്ബോധിപ്പിച്ചിട്ടും സ്വീകരിക്കാത്ത ആളുകളെ അള്ളാഹു ദുനിയാവിലും സൃഷ്ടിക്കാം, പരലോകത്തും സൃഷ്ടിക്കാം. ഇവിടെ എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ദുനിയാവിലും ഉണ്ടാകാം, പരലോകത്തും ഉണ്ടാകാം. ഇതിലിപ്പോ എന്താ തെളിവ്? മോള് പറഞ്ഞ ഹെഡിങ് എന്താ? മതത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞ് നിർത്തിയില്ല. മതത്തിൽ നിന്ന് തിരിഞ്ഞു വളയുന്ന കുറെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മതം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മതം പഠിക്കുക എന്നതിനെ അവഗണിച്ച് അത് പഠിക്കാതെയും പ്രവർത്തിക്കാതെയും പോകുന്ന ആളുകൾ, മതമുണ്ട്, മതപരമായ ഇൽമ് പഠിക്കാൻ അവന് അവസരമുണ്ട്, പക്ഷേ അത് അവഗണിച്ചു പോകുന്നു. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അപ്പൊ നമ്മളെപ്പോലെ നമുക്ക് പഠിക്കാൻ ഒരുപാട് അവസരമുണ്ട്, പക്ഷെ പഠിച്ചില്ല, എക്കാലം വരെ പഠിച്ചില്ല, ഇപ്പോഴും പഠിക്കില്ല. ഇപ്പൊ ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്കറിയാം. ഇവിടെ ക്ലാസ് എടുക്കുന്നത് അറിഞ്ഞിട്ടും വരാത്ത കുറെ ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് കാഫർ എന്ന് പറയാൻ പറ്റില്ല. അവരെന്തുകൊണ്ടാണ്? തസാഹുൽ അല്ലെങ്കിൽ തക്കാസുൽ, അലസത കൊണ്ട് വരാത്ത ആളുകളാണ്. അവർ ചെയ്യുന്നത് വലിയ പാതകമാണ്. നേരെ മറിച്ച് ദീൻ പഠിപ്പിക്കുന്ന വിജ്ഞാനമുണ്ട്. ദീൻ വേണ്ട, ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ദീൻ അത് അള്ളാഹുമായി പോയാൽ മതി. രാഷ്ട്രം അത് വേറെ, ദീന് വേറെ, രാഷ്ട്രം വേറെ. അതുകൊണ്ട് തന്നെ ഇവിടെ ദീനുമായി ബന്ധപ്പെട്ട പഠിപ്പിക്കലൊന്നും വേണ്ട, ദീന്റെ വിജ്ഞാനം വേണ്ട എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന ആളുകൾ, ഇത്തരം ചിന്ത മുസ്ലിം ലോകത്ത് പോലും വന്നുകൊണ്ടിരിക്കുന്നു. ദീനേറ്റുകൾ വേറെ പോയിക്കോളി, രാജ്യത്ത് അത്തരം കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ചാണ് പണ്ഡിതന്മാരോട് സൂചിപ്പിക്കുന്നത്. എന്ത്? അവൻ എന്ത് ചെയ്യുന്നു? മതത്തെയും മതപരമായ അറിവിനെയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയും എന്താക്കുന്നു? തള്ളുന്നു, അവഗണിക്കുന്നു. അതെന്തുകൊണ്ടുണ്ടാകുന്നത്? കുഫർ കൊണ്ടാണ്. മനസ്സിൽ കുഫർ വന്നതുകൊണ്ടാണ്. മനസ്സിലെ വേർതിരിച്ച് മനസ്സിലാക്കണം. അവസരം ഉണ്ടായിട്ടും അലസത കൊണ്ട് പഠിക്കാതെ പോയ ഒരാൾ കുറ്റക്കാരനാണ്. അയാൾ ആരല്ല? കാഫറല്ല. അവസരമുണ്ട്, ഇതൊന്നും ഞാൻ പഠിക്കേണ്ടതില്ല, എന്ത് ദീൻ, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് ഇഷ്ടം പോകുന്നതെങ്കിലോ അത് അലസതയല്ല. പിന്നെന്താണ്? മതത്തെ മതവിജ്ഞാനത്തെയും പുച്ഛമായി കാണുന്നു അത്തരം ആളുകളെ. ഇത് സാലിഹൽ ഫൗസാനൊക്കെ വിശദീകരിച്ചത് കാണാം. ഒരാളെ ഒരു സ്ഥലത്ത് ഒരു പുത്രബ നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അയാൾ അതിൽ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്, പറയാൻ പാടില്ല, വേറെ വിഷയം. സിംബറിന്റെ മുകളിൽ ഭരണാധികാരിയെ വിമർശിക്കാൻ പാടില്ല. അയാളെ അറസ്റ്റ് ചെയ്തു, കുത്തു കഴിഞ്ഞപ്പോ തന്നെ അറസ്റ്റ് ചെയ്തു. ചെറിയ സ്ഥലത്ത് നല്ല വലിയ സ്ഥലത്ത്. പക്ഷേ അയാൾ പറഞ്ഞ വിഷയം എന്താ? ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ അടച്ചു കൂട്ടണം, അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ആരോപണം. അതിന്റെ പേരിലാണ് മദ്രസകൾ അടച്ചു കൂടണമെന്ന്. മദ്രസകളിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കുന്നത്. അപ്പൊ മദ്രസ ദീനി വിജ്ഞാനം എന്ന് പറയുന്നത് അത് ആളുകളെ തമ്മിൽ തെറ്റിക്കുന്ന, ജനങ്ങൾക്ക് പറ്റാത്ത ഒരു സംഗതിയാണ് എന്ന നിലക്ക് മത സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടണം എന്നൊരു മുസ്ലിം പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും പിന്തുണച്ചാൽ, ഓനെന്തായി? ഈ പറഞ്ഞ ഏറാള് അവഗണന അവനിൽ നിന്ന് വന്നു. അപ്പൊ എന്താവും? കാഫറാവും. അപ്പൊ ഒന്നൂടെ നോക്കുക. ഒമൻ അവലമു മിമ്മൻ ദുക്കിറ ബി ആയാത്തി റബ്ബിഹി, തന്റെ റബ്ബിന്റെ വചനങ്ങൾ കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെടുകയും സുമ്മ അറലാൻഹ, എന്നിട്ട് അതിൽ നിന്ന് ആ ആയാത്തുകളെ അവഗണിച്ചു പോവുകയും ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമിയാരാണ്. ഇന്നാമിനൽ മുജരിമീന മുന്തഖിമൂൻ, തീർച്ചയായും പാപികളിൽ നിന്ന് അല്ലെങ്കിൽ അവരോട് നാം ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവരാണ്. ഇനി ഇത് നമ്മള് ഈ പത്ത് കാര്യം ഇവിടെ തീരുക. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തിലെടുക്കണം. അതെന്താ? എന്താണ്? ദീൻ പഠിക്കുക ഇന്ന് ആർക്കും വേണ്ടാത്ത സംഗതിയാണ്. ദീനി പഠനം, അതിനാണ് ദീനി പഠനത്തെ അല്ലെങ്കിൽ ദീനിനെ പള്ളിമൂലയിൽ ഒരുക്കി. ഇപ്പൊ നമ്മളിവിടെ കിതാബ് വായിക്കുക, ഇതിനെ കളിയാക്കും ആൾക്കാർ. കണ്ട ഓല് കിതാബ് വായിക്കുകയാണ് എന്നാ പ്രസംഗിക്കുന്നില്ല. കിതാബ് വായന, അതിനെ കളിയാക്കുക. കിതാബ് വായി, കിതാബ് എന്നല്ല, ഖുർആൻ ഇവിടെ വായിച്ചപ്പോ ഖുർആൻ വായിക്കുക. ഇതിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ദീൻ കിട്ടേണ്ടത്. ഒരാളുടെ ഗംഭീര അടിപൊളി പ്രസംഗത്തെ കള ചിലപ്പോ സ്വാധീനം ഉണ്ടാക്കിയെന്ന് വരും. അതല്ല ദീനിലെ തെളിവ്. ദീനിലെ തെളിവ് എന്താ? ഖുർആൻ വജീദ്. ഖുർആനും ഹദീസും നമ്മൾ പഠിച്ചാൽ ആരും ഒന്ന് വസ്വാസിലാക്കിയാലും വസ്വാസിലാവൂല. അതുകൊണ്ടാ ഏത് പ്രസംഗം കേട്ടു വിചാരിക്കുക, കേൾക്കാൻ പോണ്ട ആവശ്യമില്ല. അങ്ങനെ തോന്നുന്നു കേട്ടാ തന്നെ വസ്വാസിലാവൂല. കാരണം എന്താ? അവരുടെ ദലീലുണ്ട്. ദലീലെന്താ? ഖുർആൻ ഹദീസ് പഠിക്കാതെന്നാലോ? ഇപ്പൊ ഇവിടുന്ന് കേട്ടു, അപ്പുറത്ത് വേറൊന്ന് കേട്ടു, അപ്പൊ വസ്വാസം. അതല്ല ശരി, ഇതല്ല ശരി, അപ്പൊ എല്ലാം ശരി എന്നിടത്തു അവന്റെ എവിടെയല്ലാതാവും. അതുകൊണ്ട് പഠിക്കുക എന്നുള്ളത് ഇതൊന്നല്ല, ഇവിടെ പറഞ്ഞു പഠനവും അതുമായി ബന്ധപ്പെട്ട തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ. മൗലിയമാർ പഠിച്ചാൽ മതി, മുസ്ലിയാക്കന്മാർ പഠിച്ചാൽ മതി എന്നല്ല, പിന്നെന്താ പറഞ്ഞത്, അലാ കുല്ലി മുസ്ലിമീൻ, ഓരോ മുസ്ലിമും പഠിക്കൽ നിർബന്ധമാണ്. അത് പ്രാഥമികമായ പഠനം എല്ലാവരും പഠിക്കണം, വിശാലമായ പഠനം കുറച്ചാൾക്കാർ പഠിച്ചാൽ മതി. എല്ലാവരും മുഫ്തിയാകണ്ട, എല്ലാവരും ഷെയ്ഖാകണ്ട, എല്ലാവരും ആലിമുൽ അല്ലാമയാകണ്ട, എല്ലാവരും ഉസ്താദുൽ അസാത്തിദയാകണ്ട, അത് കുറച്ചാളുണ്ടായ മതി. ഇത് പത്ത് കൊടുക്കാനും കാര്യങ്ങൾ. പക്ഷെ അവനവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അത് എല്ലാവരും പഠിക്കാൻ. ഖബറിലെ ചോദ്യം പോലും അതാണ്. ഖബറിൽ കബറി വിശ്വാസികൾ പറയുന്ന മറുപടി ഉണ്ട്, പിന്നെ സമയത്തു നാസ യഖൂലൂന ശൈഅൻ ഫഖുൽതു ലഹു, ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങളും കേട്ടിരുന്നു അപ്പൊ ഞങ്ങളും പറഞ്ഞു എന്നല്ലാതെ അത് ആരാ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ കപട വിശ്വാസിയാണ്, എന്റെ നബി ആരാണ്, എന്റെ റബ്ബ് ആരാന്ന് ചോദിക്കുമ്പോൾ മറുപടി അറിയാൻ കിട്ടാക്കുന്നത്. ദുനിയാവിലോ എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ റബ്ബ് അല്ലാഹു ആണ്, എന്റെ നബി മുഹമ്മദ് ആണ് എന്നൊക്കെ പറഞ്ഞ ആള് കബറിൽ ചോദിക്കുമ്പോ പറയാൻ കിട്ടില്ല. അപ്പൊ പറയാണ്, ഞങ്ങൾ ജനങ്ങൾ എന്തൊക്കെ പറയുന്നത് കേട്ടു അപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഞങ്ങൾ പഠിച്ചില്ല. പറയാത്തതുകൊണ്ടല്ല, പഠിക്കാത്തത് കൊണ്ട് കബറിൽ മറുപടി അറിയാൻ കിട്ടില്ല. അപ്പൊ പറഞ്ഞോണ്ട് കാര്യമില്ല, എങ്ങനെ പറയണം, പഠിച്ച് പറയണം. അപ്പൊ പഠനം അനിവാര്യമാണ്. പറള് അയിനാൽ നമസ്കാരം നിർബന്ധമായതുപോലെ ദീൻ പഠിക്കൽ ഓരോരുത്തന്റെയും വ്യക്തിപരമായ ബാധ്യതയാണ്. അത് മോലി പഠിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല, അവനാ പഠിച്ചാൽ തന്നെ രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് ഈ അവസാനം പറഞ്ഞ കാര്യം നമ്മെ സംബന്ധിച്ച് കൂടുതൽ ഗൗരവം അറിയിക്കുന്നതാണ്. നമുക്കിതിൽ നേരത്തെ പറഞ്ഞ കുഫറല്ലെങ്കിലും ഹറാമായ നിലപാടുണ്ട്. അതെന്താ? അതെന്താ? എന്ത് ഖുർആൻ, എന്ത് ഖുർആൻ ക്ലാസ്, എന്ത് ലേണിംഗ് ക്ലാസ്, എന്ത് ഹദീസ് ക്ലാസ്, ഇതൊക്കെ പാരക്കാൻ വേണ്ടി ആക്കി ഞാൻ കുറെ പഠിച്ചതാ, നിങ്ങളും ചിലക്കാതെ കൂടുതൽ ആക്കിയെന്നറിയാം അല്ലെ, പറയണോ പറഞ്ഞോട്ടെ. പക്ഷെ അങ്ങനെ അവഗണിച്ചു പോയാൽ നമ്മൾ ആരാണ്? കുറ്റക്കാരാണ്. നബിന്റെ സദസ്സിൽ മൂന്നാള് വന്നു, നബി ക്ലാസ് എടുക്കുമ്പോ കേട്ടുണ്ടോ ബുഖാരിന്റെ ഹദീസ്, ചുരുക്കി പറയാം. മൂന്നാള് വന്നു, ഒരാള് മുന്നിൽ ഇങ്ങനെയല്ല, ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിലാണ് സഹാബത്ത് നബിന്റെ അടുക്കൽ ക്ലാസ് കേൾക്കാൻ ഇരുന്നിരുന്നതാണ്. അപ്പൊ ഒരു ഒഴിവ് കണ്ടപ്പോ ഒരാള് മുന്നിൽ വന്നിരുന്നു, ഒരാള് ഇങ്ങനെ കുറച്ച് നോക്കിക്കഴിച്ച് നമ്മളെന്താ ബേക്കിലാണ് സീറ്റ് അടിക്കുക, എന്തിനാ മീറ്റിംഗിനായാല് ബേക്കിലിരിക്കും, ഇങ്ങനെ മുങ്ങാൻ പറ്റിയ സ്ഥലം നോക്കുക. അതായത് മുന്നിലൊരാള് ഇരിക്കുന്ന കൂടെ തന്നെ മുന്നിൽ കുറച്ച് ഉയരം കൂടിയുടെ ബേക്കിൽ നമ്മൾ പോയി ഇരിക്കുക, എന്തിനാ മുന്നിലുള്ള കാണാം. അപ്പൊ അയാളെ ബേക്കിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് നോണ്ടിട്ട് പോണം. അപ്പൊ ഒരാള് ബേക്കിലിരുന്നു, മൂന്നാമത്തെ ആള് മുന്നിലിരുന്നില്ല ബേക്കിലിരുന്നില്ല, അയാൾ ഇറങ്ങിപ്പോയി. ഇത് ജുമാഫുത്തുമല്ല, പള്ളിയിൽ നബി എത്ര ക്ലാസ് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു, ഒന്നാമത്തെ ആള് അള്ളാഹുവിൽ അഭയം തേടി, അയാൾക്ക് അള്ളാഹു അഭയം കൊടുത്തു. എന്തുകൊണ്ടാ? മുന്നിലിരുന്നു. രണ്ടാമത്തെ ആള് പിന്നെ ലജ്ജ കാണിച്ചു അള്ളാഹുവിനോട്, അള്ളാഹു അയാളിൽ നിന്നും ലജ്ജ കാണിച്ചു. എന്താ ലജ്ജ? ഞാനിപ്പോ ഇങ്ങനെ മുന്നിൽ പോയിരിക്കുക, കാരണന്മാരൊക്കെ ഉണ്ടാവും, നേതാക്കന്മാരുണ്ടാവും, നമ്മൾ ബേക്കിലിരുന്നാ മതി, അങ്ങനെ ലജ്ജ. നന്മന്റെ കാര്യത്തിൽ ലജ്ജ പാടില്ല, തിന്മയിൽ നിന്ന് തടയാനാണ് എന്ത് വേണ്ടത്? ലജ്ജ വേണ്ടത്. നന്മ ചെയ്യുന്നതിൽ നിന്ന് ലജ്ജ തടയാൻ പാടില്ല, ഹയാ ഉണ്ടാകണം, പക്ഷെ ഹയാ നന്മ തടയാനാകെ. മൂന്നാമത്തെ ആളെ കുറിച്ച് നബി പറഞ്ഞു, അവൻ അള്ളാഹുവിനെ അവഗണിച്ചു, അള്ളാഹു അവനെയും അവഗണിച്ചു. ഈ പറഞ്ഞ ഹയറള എന്ത് ഖുർആൻ ക്ലാസ്? ഖുർആൻ സത്യനാരായണൻ നബിന്റെ ഖുർആൻ ക്ലാസ് കേൾക്കാണ്ട പോയതിനെ കുറിച്ച് പറഞ്ഞത്, അവൻ അള്ളാഹുവിനെ അവഗണിച്ചിരിക്കുന്നു, അള്ളാഹു അവനെയും അവഗണിച്ചിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഈ നാട്ടിൽ ഒരു പള്ളി ഉണ്ടായി, നല്ല മനോഹരമായ ഇടത്ത് തൂണൊന്നുമില്ലാത്ത നല്ല സുന്ദരമായ ഒരു പള്ളി, വേറെ അലങ്കാരങ്ങൾ നല്ല പള്ളിയാണ്. ഒരു പള്ളി ഒരു നാട്ടിലുണ്ടാകാൻ തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. മനസ്സിലല്ലേ? എനിക്ക് ഈ പള്ളി കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. എന്താ വെച്ചാൽ നമ്മളൊന്ന് നാട്ടിൽ മര്യാദയ്ക്ക് സുന്നത്തനുസരിച്ച് നമസ്കരിക്കുമ്പോൾ നിൽക്കാൻ പോലും അനുവാദമുള്ള പള്ളിയില്ല, പിന്നെ ഗതിയില്ലാത്തോണ്ട് പോയി നിസ്കരിക്കുക. കാരണം എന്താ? ചേർന്ന് നിൽക്കാൻ പറ്റില്ല. ചേർന്ന് നിൽക്കൽ ഇസ്ലാമിന്റെ സുന്നത്താണ്. അത് നിന്നാൽ നമ്മൾ അങ്ങോട്ട് അടുക്കാൻ വെച്ചാൽ മറ്റൊന്ന് അങ്ങോട്ട് പോകും, നിസ്കരിക്കുമ്പോൾ അടുത്തിക്കാൻ പറ്റില്ല. ഇപ്പൊ കാൽമച്ചവിട്ടിന്ന വരാതി. അപ്പോ ഇങ്ങനെ ഒരു പള്ളി ഒരു നാട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു നിയമത്താണ്. ഇവിടെ ക്ലാസ് ഇത് പാതി നടക്കും, ഇങ്ങനെ ക്ലാസ് ജുമാഅത്തും അല്ലാതെ അല്ലാതെ ഇടക്കും ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ലേ, ക്ലാസ് ഉണ്ട്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഇത് കേൾക്കാനും പഠിക്കാനും വരാത്തവൻ, അത് കേൾക്കേണ്ടതില്ല എന്ന മട്ടിലാണെങ്കിൽ അവൻ ഈ പറഞ്ഞപ്പെട്ടതാണ് പത്താമത്തെ പെട്ടതാണ്. ഇനി അത് അതൊന്നിപ്പോ നമ്മൾ പോയി കേട്ടെന്നുള്ളത് എന്ത്, അന്നിപ്പോ അത്രക്കെ മതി എന്ന് വിചാരിച്ച് അവഗണിച്ചിട്ട് മാറിക്കുകയാണെങ്കിൽ അവൻ എന്താണ് വലിയ കുറ്റമാണ് ചെയ്യുന്നത്. അള്ള ചോദിക്കും, ഈ തേക്കടി മുക്കിൽ ഇവിടെ ഒരു പള്ളി ഉണ്ടായി, ഇവിടെ ക്ലാസ് നടന്നിരുന്നു, എന്തുകൊണ്ട് ഈ പരിസരത്തിലുള്ള ആളുകൾ വന്നില്ല? ഇനി ഇതിന്റെയൊക്കെ ആളുകളാണെങ്കിലും നമ്മളെ കൂടെ തന്നെ ആൾക്കാർക്ക് ഇപ്പൊ കേൾക്കാൻ അവസരം ഉണ്ടാകും. ഞാൻ ഇവിടെ നിന്ന് നോക്കി, ഇവിടെ ഒറ്റ പെണ്ണുങ്ങൾ വന്നിട്ടില്ല. ഇവിടെ ഉള്ള പങ്കെടുക്കുന്ന ഈ തേക്കടി മുക്കിലുള്ള ഇവിടെ ഇരിക്കുന്ന സെലഫി പ്രവർത്തകർ നിങ്ങളാരും കല്യാണം കഴിക്കാത്ത അഴകാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളൊക്കെ ഭാര്യമാരുണ്ടാവും, പെങ്ങന്മാരുണ്ടാവും, ഉമ്മമാരുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും. ആരും നിങ്ങളാരും കൊണ്ടുവന്നിട്ടില്ല. ഇരുത്താൻ ഇവിടെ സൗകര്യമുണ്ട്, ആരും കൊണ്ടുവന്നില്ല. കുറ്റകരമാണ്. പഠിക്കാൻ അവസരമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ അവസരം ഒരുക്കില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആരും കൊണ്ടുവന്നില്ല? ഇത് ഇനി കേൾക്കുവോ? അപ്പൊ കേൾക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളായിരുന്നു. നിങ്ങൾ കൊണ്ടുവന്നില്ല. ഭക്ഷണം ഇവിടെ ഉണ്ട്, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ്ട, ഇവിടെ ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു. ഇല്ലേ? അപ്പൊ അവസരം ഉണ്ടായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരാണ്? കുറ്റക്കാരൻ. അപ്പൊ ഇൽമു പഠിക്കണം. ഇനി ശേഷമുള്ളത് വായിച്ചു പോകാം. വലാഫർഹ ഫീ ജമീഇ ഹാദിഹി നവാഖിലി ബൈനൽ ഹാസിലി വൽ ജാതി വൽ ഖായിഫി ഇല്ലൽ മുഖറ. ഇവിടെ പത്ത് കാര്യങ്ങൾ പറഞ്ഞു. വലാഫർഹ, ഫർഖ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. വലാഫർഹ, യാതൊരു വ്യത്യാസവുമില്ല. ഫീ ജമീഇ ഹാദിഹി നവാഖിൽ, ജമീഇ എന്ന് പറഞ്ഞാൽ എല്ലാം മുഴുവൻ, ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്, അന്നവാഖിൽ നേരത്തെ പറഞ്ഞു, ഹാദിഹി നവാഖിൽ ഈ ദുർബലപ്പെടുന്ന കാര്യങ്ങൾ, ജമീഇ ഹാദിഹി നവാഖിൽ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ കാര്യങ്ങൾക്കുമിടയിൽ ലാ ഫർഖ, യാതൊരു വ്യത്യാസവുമില്ല ആർക്കിടയിൽ. ബൈനൽ ഹാസിലി, ആരാണ് ഹാസിൽ? തമാശ പറയുന്നവൻ. വൽ ജാതി, കാര്യത്തിൽ പറയുന്നവൻ, കാര്യക്കാരൻ. കാര്യക്കാരൻ കൈകാര്യ കർത്താവല്ല, കാര്യമായി ചെയ്യുന്നവൻ, കാര്യമായി പറയുന്നവൻ, തമാശക്കല്ല, കാര്യമായി തന്നെ പറയുന്നവൻ. വൽ ഹായിഫി, പേടിക്കുന്നവൻ, ഖൗഫ് പേടി, ഹായിഫ് പേടിക്കുന്നവൻ. അപ്പൊ എന്താണ്, തമാശക്ക് തമാശയായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവനും, കാര്യമായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവനും, പേടിച്ച് പറയുകയോ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനും ഇതേയും ഇടയിൽ ലാ ഫർഖ, ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള പത്ത് സംഗതികളിൽ എല്ലാം ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ഒരുത്തൻ ചെയ്തു, ഒരുത്തൻ തമാശക്കാണ്, മറ്റോ കാര്യമായി തന്നെയാണ്, ഒരുത്തൻ പേടിച്ചിട്ടാണ്. ഏത് കോലത്തിൽ ഈ പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും അവൻ കഫറ. മനസ്സിലേ? തമാശക്കാണെങ്കിൽ രക്ഷപ്പെടില്ലാത്ത, തമാശക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താലും, കാര്യമായി പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താലും, പേടിച്ചിട്ട് പറഞ്ഞാലും എല്ലാവരും എന്താണ്, ഏത് നിലക്കാണെങ്കിലും അവൻ കാപ്പറാവും. അപ്പൊ ഇത് പറയുമ്പോ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്, പിന്നെ തീവ്രവാദിയെ ആരോപിക്കും, അതുകൊണ്ട് അത് പറയണ്ട, ഇത് പറയണ്ട, അത് പ്രവർത്തിക്കേണ്ട, മറ്റേ പ്രവർത്തിക്കേണ്ട എന്ന് പറയുന്നു. ഇവിടെ എന്താ പറഞ്ഞത്, വൽ ഹായിഫ്, പേടിച്ചിട്ട് ഒരുത്തൻ ദീൻ മൂടി വെച്ചാലും, ദീന് എതിരായി ചെയ്താലും അവൻ കാഫറാകും. പേടിയുള്ളതുകൊണ്ട് ചെയ്യാതെക്കണമെന്നില്ല, പേടിണ്ടെങ്കിലും ദീൻ പ്രവർത്തിക്കണം. ഒരുത്തന് എതിരായി പറയാം, ദീന് എതിരായി പറയാം, ദീന് എതിരായി ചിലപ്പോൾ പ്രവർത്തിക്കാം. ആർക്കേ പറ്റുള്ളൂ? ഇല്ലൽ മുഖറ, ഇല്ലൽ മുഖറ. അപ്പൊ ഇന്ത്യയിൽ ഒന്നായിരം ഭീതിജനകമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് നമ്മൾ അത് പറയണ്ട, ഇത് പറയണ്ട, ആ ദീൻ വേണ്ട, ഈ ദീൻ വേണ്ട, ആ നിയമം വേണ്ട, ഈ നിയമം വേണ്ട, ഈ സുന്നത്ത് വേണ്ട, ആ സുന്നത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ മോൻ രക്ഷപ്പെടില്ല. രക്ഷണ്ട് ഇല്ലൽ മുഖറ. എന്താണ് മുഖറ? എന്താണ് ഇക്രാഹ്? ലാ ഇക്രാഹ ബിദ്ദീൻ, ഇക്രാഹ് നിർബന്ധം, മുഖറഹ് നിർബന്ധിക്കപ്പെട്ടവൻ. ഇല്ലൽ മുഖറഹ്, നിർബന്ധിക്കപ്പെട്ടവനൊഴിച്ച്. അപ്പൊ ഒരാൾ നിർബന്ധപൂർവം മറ്റാരെങ്കിലും നിർബന്ധം ചെലുത്തിയതിന്റെ പേരിൽ നേരത്തെ പറഞ്ഞ പത്ത് സംഗതികളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ ചെയ്തു, ചുരുക്ക് ചെയ്തു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തി, നിർബന്ധപൂർവം ഒറ്റൻ അള്ളാഹു ഇലാഹല്ല എന്ന് പറഞ്ഞു, നിർബന്ധപൂർവം പേടിച്ചിട്ട് പറഞ്ഞ പോരാ, നിർബന്ധപൂർവം. ഈ നിർബന്ധം എന്താ? കൊല്ലപ്പെടുമോ എന്ന അവസ്ഥയുണ്ടാവുക, അതാണ് ഇക്രാ. പറഞ്ഞില്ലെങ്കിൽ കൊല്ലു, പറയടാ കുഫർ, അല്ലെങ്കിൽ മുഹമ്മദ് നബി ചീത്ത പറയും, അല്ലെ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടലാണ് അഫ്ലൽ, കൊല്ലപ്പെടലാണ് അഫ്ലൽ. ഇനി രക്ഷപ്പെടാൻ വേണ്ടി വേണമെങ്കിൽ മനസ്സ് തട്ടാതെ എന്ത് ചെയ്യാം പറയാം. മനസ്സിലായോ? അപ്പൊ അത് അതുകൊണ്ടാണ് ഇവിടെ ഇല്ലൽ മുക്കറ എന്ന് വേറെ പറഞ്ഞത്. പേടിച്ചിട്ട് ദീൻ ഒഴിവാക്കാൻ പറ്റില്ല. കൊല്ലപ്പെടാവുന്ന നിർബന്ധ സാഹചര്യത്തിലേ എന്താക്കാൻ പറ്റുള്ളൂ, കുഫുർ പറയാനോ പ്രവർത്തിക്കാനോ അനുവാദമുള്ളൂ. പറഞ്ഞ മനസ്സിലുണ്ടോ? അല്ലാത്ത നിലക്ക് തമാശക്ക് കുഫുറോ സിർക്കോ പറഞ്ഞാലും കാര്യമായി തന്നെ പറഞ്ഞാലും പേടിച്ചിട്ട് പറഞ്ഞാലും അവൻ കാഫറായി. നേരെ മറിച്ച് കൊല്ലപ്പെടാവുന്ന ഘട്ടത്തിൽ ഒരു കുഫുറോ സിർക്കോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താലും അവൻ ആരാവില്ല, കാഫറ. അമ്മാർ ബ്രിയാസിനെ നിർബന്ധിച്ചു അല്ലേ, ബിലാലിനെ നിർബന്ധിച്ചു, പറഞ്ഞു, കാഫറായോ? ഇല്ല. കൽബുഹു മുത്മഇന്നും ബിലീമാൻ, ഹൃദയത്തിൽ ഈമാനുണ്ട്, പുറത്ത് കുഫുർ പറഞ്ഞു. ഇനി ഒരുത്തൻ കുഫുർ ചെയ്താലും, ചില ആൾക്കാർ പറയും പറയാനേ അനുവാദമുള്ളൂ, കുഫുർ ചെയ്യാൻ പാടില്ല നിർബന്ധ കാര്യത്തിലും, ചെയ്താലും കാപ്പറാവൂല. കുഫുർ ചെയ്താലും കാപ്പറാവൂല ഏതവസ്ഥയിലാണെങ്കിൽ, മുക്രഹാണെങ്കിൽ, നിർബന്ധിതാവസ്ഥയിലാണെങ്കിൽ. വകുല്ലുഹ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഒന്ന് എന്നില്ല എല്ലാം, മിൻ അഅലമി മാ യകൂനു ഖത്തറ. അഅലം രാവിലെ എന്ന് സുബൈക്ക് പഠിച്ചു, അഅലമു ആയ, ഏറ്റവും മഹത്തായ. ഇവിടെ മഹത്തായ എന്നല്ല, അഅലം രണ്ടർത്ഥമുണ്ട്. തിന്മയെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഗുരുതരമായത് എന്നാണ് ഇവിടെ. അപ്പൊ എന്താ അഅലമു? ഏറ്റവും ഗുരുതരമായതാണ്. മിൻ അഅലമി, ഏറ്റവും ഗുരുതരമായതിൽ പെട്ടതാണ്. എങ്ങനെ ഗുരുതരമായത്? അഅലമി മാ, ഒന്നിൽ ഏറ്റവും ഗുരുതരമായത്, എങ്ങനെയുള്ള ഒന്ന്? യകൂനു, അതായിത്തീരും. ഖത്തറൻ, ഖത്തർ അപകടം, ഗുരുതരമായ കാര്യം. അപ്പോ അഅലമി മാ യകൂനു ഖത്തറൻ, അപകടമായി തീരുന്നതിൽ ഏറ്റവും ഗുരുതരമായതിൽ പെട്ടതാണ് കുല്ലുഹ, എല്ലാം. ഇവിടെ ഇപ്പൊ ഒന്നൊന്നിനേക്കാൾ ഗുരുതരമാണ് എന്നല്ല, പത്തും ഒരുപോലെ എന്താണ് ഗുരുതരമാകുന്നത്. കാരണം എന്താ, പത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ അവൻ എന്താവും, കാപ്പറാവും. എന്നുവെച്ചില്ലേ, വക്കുല്ലുഹ, അവയെല്ലാം, ഏതെല്ലാം? ഈ പത്ത് കാര്യങ്ങൾ. മിൻ അഅലമി, ഏറ്റവും ഗുരുതരമായതിൽ പെട്ടതാണ്. അഅലമി മാ യകൂനു ഖത്തറൻ, അപകടം ഖത്തറായി തീരുന്നതിൽ ഏറ്റവും ഗുരുതരമായത്. അപ്പൊ എല്ലാം ഖത്തറാണ്, ഖത്തറായ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഹറാം ചെയ്താലും ഖത്തറാണ്, പക്ഷെ അതിൽ ഏറ്റവും അപകടകരമായ കാര്യങ്ങളാണ് എന്ത്? കുഫ്റോ ശിർക്കിലോ അകപ്പെടുന്ന തിന്മകൾ, അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യമാകുന്നു ഇത്. ആ വിഷയത്തിൽ കുല്ലുഹ, ഈ എല്ലാം ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ ഇതും അതിനോട് കൂട്ടി വായിക്കുക. എന്തുകൊണ്ട് അവിടെ പത്ത് കാര്യങ്ങൾ മാത്രം എണ്ണി പറഞ്ഞു? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ചില പണ്ഡിതന്മാർ നൂറും അതിൽ അധികം കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടെ ശേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പത്ത് കാര്യം എണ്ണി പറഞ്ഞു. അതെന്തുകൊണ്ടാ? ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്. ഈ പറഞ്ഞത് മിൻ അക്സരി, ഏറ്റവും കൂടുതൽ ഉള്ളതിൽ പെട്ടതുമാണ്. എങ്ങനെ കൂടുതലുള്ളത്? മാ യകൂനു, ഉണ്ടാകാവുന്ന, സംഭവിക്കുക, വുഖൂഉ സംഭവിക്കൽ. അപ്പോ മാ യകൂനു വുഖൂഉൻ, കൂടുതലായി സംഭവിക്കാവുന്ന കാര്യം, ഇനി അതിലേക്ക് അക്സർ ചേർക്കുക, സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ അക്സർ, ഏറ്റവും കൂടുതൽ സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ പെട്ടതുമാണ്. അപ്പൊ സാധാരണ ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ശിർക്കും കുഫ്റുമാണ് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ. പറഞ്ഞ മനസ്സിലായി? ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളും അപകടമായി തീരുന്നതിൽ ഏറ്റവും ഗുരുതരമായതിൽ പെട്ടതാണ് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളും. ഏറ്റവും കൂടുതൽ ധാരാളമായി സംഭവിക്കാവുന്നതിൽ പെട്ടവയുമാകുന്നു. അതുകൊണ്ട് ഒരു മുസ്ലിമിന് അനിവാര്യമാണ് ഇംബഹാ, യോജിക്കുക, പറ്റിയതാവുക എന്നൊക്കെയാണ് ഇത്തരം കാര്യങ്ങളുമായി ചേർത്ത് പറയുമ്പോൾ മുസ്ലിം, ഒരു മുസ്ലിമിന് അനിവാര്യമായതാണ് സൂക്ഷിക്കുക എന്നർത്ഥമുണ്ട്, പേടിക്കുക എന്നർത്ഥമുണ്ട്. ഈ പത്ത് കാര്യങ്ങളെ പേടിക്കൽ, അല്ലെങ്കിൽ പത്ത് കാര്യങ്ങളെ സൂക്ഷിക്കൽ, എങ്ങനെ അതിൽ അകപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിമിന് അനിവാര്യമാകുന്നു. പേടിക്കലും അനിവാര്യമാണ്. മിൻഹ എന്നാൽ മിനൽ നവാഖിദി, ഈ പറഞ്ഞ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ച് പേടിക്കൽ. അലാ നഫ്സിഹി, സ്വന്തത്തിന്റെ മേൽ തന്നെ കുറിച്ച് ഞാനതിൽ പെട്ടുപോകുമോ? എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്നലെ വനിയാന്ന് ഏതൊരു ശേഷന്റെ കുറച്ച് വാചകങ്ങൾ വായിച്ചു. അതിൽ പറഞ്ഞാൽ മുസ്ലിം യഥാർത്ഥ മുസ്ലിമാരാണ് മറ്റേ മുസ്ലിമാരാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, യഥാർത്ഥ മുസ്ലിം ഞാൻ സിർക്കിൽ പെട്ടുപോകുന്നുണ്ടോ എന്നാണ് അവൻ ഭയപ്പെടുക. അതിൽ രക്ഷപ്പെടാനുള്ള വഴി, യഥാർത്ഥ മുസ്ലിം അല്ലാത്തവൻ ആരിലാണ് സിർക്കുള്ളത് എന്ന് പരിശോധിക്കാനാണ് പോവുക. അവന്റെ പണി അതേക്കും അവനാ സിർക്കുള്ള നോക്കൂല. അപ്പൊ ആദ്യം നോക്കേണ്ടത് എന്താ? നമ്മൾ പെടുന്ന അതാണ് വയഹാപ മിൻഹ. ഈ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ച് അവൻ പേടിക്കണം. അലാ നഫ്സിഹി, തന്റെ മേൽ. വലാ ഫർഖ ഫീ ജമീഇ ഹാദിഹി നവാഖിർ, ഈ പറയപ്പെട്ട എല്ലാ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾക്കും ഇടയിൽ വ്യത്യാസമില്ല. എന്തിനിടയിൽ വ്യത്യാസമില്ല? ബൈനൽ ഹാസിരി വൽ ജാതി വൽ ഹായി, ആ വ്യത്യാസമില്ല എന്നുള്ളത് ഇവിടെ ചേർത്ത് വായിക്കുന്നത്. തമാശക്കാരന്റെയോ കാര്യമായി പറയുന്നവന്റെയോ പേടിക്കുന്നവന്റെയോ ഇടയിൽ വ്യത്യാസമില്ല. എങ്ങനെ പറഞ്ഞാലും എല്ലാവരും ഈ പത്ത് കാര്യത്തിലും ഒരുപോലെയാണ്. ഇല്ലൽ മുഖ്റഹ്, നിർബന്ധപൂർവം അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ട ഒരുത്തനൊഴിച്ച് അവന് ഒഴുതറുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും മിൻ ആലമിമായ കൂനു ഖത്തറൻ, അപകടമായി സംഭവിക്കുന്നതിൽ ഏറ്റവും ഗുരുതരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അഖസരിമായ കൂനു വുഖുഅൻ, സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതലായി സംഭവിക്കാവുന്നവയിൽ പെട്ടതുമാകുന്നു. അതുകൊണ്ടാണ് ഈ പത്തെണ്ണം എടുത്തു പറഞ്ഞത്. ഇപ്പൊ 80-ൽ മുസ്ലിമി ഐ അഹദറഹ, അവയെ സൂക്ഷിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ അനിവാര്യതയാണ്. വയഹാഫ മിൻഹ, അവയെ പേടിക്കേണ്ടതും അനിവാര്യമാണ്. അലാ നഫ്സിഹി, തന്റെ മേൽ. അള്ളാഹുവിൽ നാം നഊദു, ഞാൻ രക്ഷ തേടുന്നു. നഊദു നാം, അല്ലെങ്കിൽ നമ്മൾ രക്ഷ തേടുന്ന നഊദു ബില്ല, ഇവിടെ മുസന്നിഫാണ്. ഇതെന്തകാരണ ഉദ്ദേശിക്കുന്നത്? നമ്മെ കുറിച്ചുമാകാം. നഊദു ബില്ല, നാം അള്ളാഹുവിൽ രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്? മിൻ മൂജിബാത്തി ഗളബിഹി, എന്താണ് വാജിബ് എന്നാല് നിർബന്ധം, മൂജിബാത്ത് എന്നാല് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ. വാജിബ് നിർബന്ധമായത്, മൂജിബ് നിർബന്ധമാക്കുന്ന കാര്യം, അതിന്റെ ജമ്മ് മൂജിബാത്. മിൻ മൂജിബാത്തി, നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ രക്ഷ തേടുന്നു. എന്തിനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ? ഗളബിഹി, അള്ളാഹിന്റെ ഗളബിനെ, അള്ളാഹുവിന്റെ കോപത്തെ അനിവാര്യമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹിന്റെ കോപം എപ്പോഴാണ് ഉണ്ടാവുക? ഒരുപാട് കാര്യം ആയത്തുകളിലും ഹദീസുകളിലും നമുക്ക് കാണാം. ഞാനത് മൂന്ന് കുത്തുപേട്ടയത് ഇവിടെ പിന്നെ നമ്മളെ കുത്തുപടത്തിന്റെ പള്ളി പറഞ്ഞു പറഞ്ഞു മൂന്നോ നാലോ ആഴ്ച അള്ളാഹുവിന്റെ കോപം ഉണ്ടാകുന്നതിനെ അനിവാര്യമാക്കുന്ന കാര്യം എന്നാണ്. അള്ളാഹുവിന്റെ കോപം സംഭവിക്കാവുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്തുണ്ടാവും? അനിവാര്യം അള്ളാഹിന്റെ കോപം ഉണ്ടാവും. അതാണ് അത്തരം കാര്യങ്ങളിലും അള്ളാഹു ഞങ്ങൾ രക്ഷപ്പെടുന്നു. നേരത്തെ വായിച്ചു എന്താ ശിക്ഷ? അലീം എന്നാൽ വേദനയുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന ശരിക്കും അലീമിനർത്ഥം. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് വേദനയുണ്ടാക്കുന്ന ശിക്ഷയെയും അവന്റെ കോപത്തെയും അനിവാര്യമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ നാം രക്ഷ തേടുന്നു. എന്നാൽ അള്ളാഹുവെ ഞങ്ങൾ ഇനി അതിൽ നിന്ന് കാക്കണമേ. ഗളബിൽ നിന്നും ഇഖാബിൽ നിന്നും. അല്ലാഹു സുബ്ഹാനഹു വതആല നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അങ്ങനെ കുത്തിയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് ജില്ല ആണോ? നമ്മൾ സലാത്ത് ഇല്ലെന്നാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, മലക്കൾ സലാത്ത് ഇല്ലെന്നാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവിന്റെ സലാത്ത് എന്താ? അല്ല പിന്നെ ആരോടോ സല്ലല്ലാഹു അലൈഹി ഉണ്ടോ? നബിക്ക് അനുഗ്രഹം കൊടുക്കണോ? അല്ലല്ല അനുഗ്രഹം ചെയ്യേണ്ട. അപ്പൊ അള്ളാഹുവിന്റെ സലാത്ത് എന്താ? ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലാ നബി, നബിന്റെ മേൽ അള്ളാഹു മലക്കുകളും സലാത്ത് നേരുന്നു. എന്താ അള്ളാന്റെ സലാത്ത്? അനുഗ്രഹം ചെയ്യാന്നല്ല, അല്ല ആ മലക്കുകളുടെ അടുക്കൽ വെച്ച് നബിയെ കുറിച്ച് പ്രശംസിച്ചു പറയുക. മലക്കൾ അതാണ് മുഖറബുകളായ ആളുകൾ. അപ്പൊ മലക്കുകളുടെ അടുക്കൽ വെച്ച് അള്ളാഹു എന്ത് ചെയ്യും? നബിയെ കുറിച്ച് പ്രശംസിച്ചു പറയും. അതാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ്, അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹു സലാത്ത് ഇല്ലെന്നല്ല. അപ്പൊ ഇത് ഇവിടെ നിർത്തരുത്, ഇത് വായിച്ചു നോക്കുക. ഇനി ഇതിൽ കിട്ടാത്ത വല്ലതുണ്ടെങ്കിൽ, ഇതിന് മലയാള പരിഭാഷ ഉണ്ടോ എനിക്ക് അറിയില്ല. ഇനി ഇതിന്റെ ഇതൊരു 2.5 മണിക്കൂർ കൊണ്ട് ഇതിൽ പറയാത്ത കുറെ കാര്യങ്ങൾ വിശദീകരിച്ച് ഇങ്ങനെ ക്ലാസ് മോഡലല്ല, ഒരു ദർശനായിട്ടുള്ള ഒരു ക്ലാസ് മോഡൽ, രണ്ടും ദർശനം ക്ലാസ് ദർശനം വേറെ അപ്പം അങ്ങനെ എടുത്തൊരു പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ട്, അതുണ്ട്. വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്താൽ കേട്ടാൽ പഠിക്കുക, ഇനി ആർക്കും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ പറഞ്ഞുതരാം. ഏതായാലും ഇവിടെ നിർത്തില്ല, ഇനിയില്ലല്ലേ, 3 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോകണ്ടാണ് നേരത്തെ ജമ്മാ കേസ് തിരിച്ചത്. അപ്പൊ ഇതൊരു തുടക്കമാകട്ടെ. ഇവിടെ പള്ളിന്റെ പേര് നേരത്തെ പറഞ്ഞല്ലോ, അഹലുസുന്ന. അഹലുസുന്ന എന്ന് പറഞ്ഞാൽ പഴച്ച ആളുകളിൽ നിന്നും തീവ്രതയിലേക്ക് പോയ ആളുകളിൽ നിന്നും മിതമായ നിലപാട് സ്വീകരിച്ചവരാണ് അഹലുസുന്ന. സുന്നത്തിന്റെ ആളുകൾ, സുന്നത്തുള്ളത് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, അല്ലാതെ വെറും ചെയ്ത കൂലിയുള്ള, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്ത കാര്യം എന്ന സുന്നത്തല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദീനാണ് അഹലു സുന്നത്ത് എന്നാൽ ദീന്റെ ആളുകൾ, ശരിയായ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീന്, ആ ദീന്റെ ആളുകൾ. അപ്പൊ അത് ഇവിടെ ഇതുപോലുള്ള ക്ലാസുകൾ ഇനിയും നടക്കണം, അതില് ഈ ഇതിന് ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കണം. പള്ളി ഉണ്ടാകുന്നതിന് മുമ്പുള്ളതിനേക്കാൾ വലിയ ബാധ്യത പള്ളി ഉണ്ടായതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. അള്ളാഹുവിനടുക്കൽ ഉത്തരം പറയേണ്ട വിഷയമാണ് എന്ന് ഓർക്കുക. ആ ഉത്തരം ലളിതമാകാൻ ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പള്ളിയെ സംബന്ധിച്ച് സാംസ്കാരിക നിലയങ്ങൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ഇസ്ലാം പരിചയപ്പെടുത്തിയില്ല, സാംസ്കാരിക നിലയല്ല. ഇസ്ലാം ദീനിന്റെ കേന്ദ്രം അല്ല, പള്ളി ദീനിന്റെ കേന്ദ്രമാണ്. ദീൻ പഠിപ്പിക്കുക, ഇവിടുന്ന് കിട്ടേണ്ടത് എന്താ? ദീനിന്റെ ഇൽമാണ്, ഇസ്ലാമിന്റെ വെളിച്ചം പകരണം. അപ്പൊ ഈ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ ഉള്ള ഏത് നിലക്കാണോ സാധ്യമാവുക, ആ നിലക്കുള്ള കേന്ദ്രമാകാൻ ഈ പള്ളിക്ക് സാധിക്കണം. അപ്പോഴേ ഇത് ശരിയായ പള്ളി ആയി മാറുകയുള്ളൂ. നബിന്റെ മദീനത്തെ പള്ളിയിൽ മക്കത്തും പോയാലൊന്നും കാണാം, അവിടെ രാവിലെയും വൈകുന്നേരം ഒക്കെ ഹൽക്കകൾ കാണാം. എന്താ ഹൽക്ക? ഹൽക്ക എന്ന് പറഞ്ഞാൽ വൃത്തം നടത്തണം, വട്ടത്തിൽ ഇരുന്നിട്ട് ദീൻ പഠിക്കുക. ഒരു 10-20 കുട്ടികളും ഒരു ഉസ്താദും, ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ. അവിടെ രാവിലെയും പിന്നെ അസർനേഷൻ മകരീബ് വരെയും പല ഇതുപോലത്തെ ചെറിയ മക്കള്, അതിന്റെ വലുത് വിലേക്കാൻ ചെറുപ്പമുള്ളത്, വയസ്സായ ആൾക്കാർ, എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരോട് പഠിക്കുന്നു. അത് നബിന്റെ കാലത്തുള്ള ദീൻ പഠനമാണ്, അതിപ്പോഴും തുടരുന്നു. അങ്ങനെ ദീൻ പഠനം സാധ്യമാകുന്ന സമയങ്ങളിൽ, ഇപ്പൊ ഏതെങ്കിലും പറസ്കാരത്തിന് ശേഷം 10 മിനിറ്റ് ഒരായത്താണ് ഒരായത്ത്, ഒരു ഹദീസാണ് ഒരു ഹദീസ്, അത് പഠിക്കുക. അതിന് ഇവിടെ വരുന്ന ആളുകൾ സമയം കണ്ടെത്തണം, അതിലേക്ക് ആളുകളെ ക്ഷണിച്ച് അതിനെ പ്രേരിപ്പിക്കണം. അങ്ങനെ ചുറ്റുവട്ടത്ത് പ്രകാശം നൽകുന്ന ഒരു വെളിച്ചം, അതിന്റെ ഒരു കേന്ദ്രം ആകാൻ അള്ളാഹു ഈ പള്ളിക്കും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ ഇതൊരു പ്രകാശം പരത്തുന്ന കേന്ദ്രമായി ഖുർആൻ സൂറത്ത് 100-ൽ അള്ളാഹു പറഞ്ഞതുപോലെ ആയത്ത് 100 എന്താണ്? പള്ളിയിലുള്ള അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ആളുകളെ കുറിച്ചാണ് അവിടെ 100-ൽ 100 ആളുകളും എന്നൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു മസ്ജിദ് 100 മാറാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഇന്നലെയും ഇന്നുമായി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ നടന്നിട്ടുള്ളതൊന്നും പ്രസംഗമല്ല, ദർസുകളാണ്. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കുക, അത് കേൾക്കുക, പഠിക്കുക. അള്ളാഹു കേട്ട കാര്യങ്ങൾ നിലനിർത്താനും, അത് ഇന്ന് രാവിലെ പഠിച്ചൊരു പ്രാർത്ഥന, അള്ളാഹുമിന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ അറിവ് അള്ളാഹുവേ എന്നോട് ഞാൻ ചോദിക്കുന്നു. നമ്മൾ ഇവിടെ പഠിച്ചതൊക്കെ ഉപകാരപ്രദമായ ഇൽമാണ്, എല്ലാ ഇൽമും ഉപകാരപ്രദമല്ല. ആ പ്രാർത്ഥന തന്നെ മനസ്സിലാക്കാം, ഉൽമുണ്ടാക്കുന്ന ഇൽമും ഉണ്ട്. ഷെയ്ത്താൻ ആലിമാണ്, പക്ഷെ ഷെയ്ത്താന്റെ ആലിം എന്തിനാ? ദുൽമിനാണ്. അപ്പോ ഉപകാരപ്രദമായ എഴുതി നമ്മൾ പഠിച്ചത് ഉപകാരപ്പെടണം. ഉപകാരപ്രദമായാണ് പഠിപ്പിച്ചത്, അത് എപ്പോഴാ ഉപകാരപ്പെടുക? നമ്മളത് പ്രാവർത്തികമാക്കുമ്പോഴാണ്. നമ്മുടെ നേരത്തെ നമ്മുടെ മനസ്സിലോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പുരയെ പോയിട്ട് ഈ ആയത്തിൽ നമ്മളെ കണ്ടിട്ട് പരിക്കാർക്ക് വായിച്ചെടുക്കണം. ഊർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇവിടെ പഠിച്ച ആൾക്കാർ വീട്ടിൽ പോയി പഠിച്ചു കൊടുക്കുക. അപ്പം ഭാര്യയും മക്കളും അത് ചെയ്താൽ കൂലി ഓൽക്കും കിട്ടും, നമുക്കും കിട്ടും. ഓല് ചെയ്തതിന്റെ കൂലി ഇരട്ട കൂലിയാണ്. ഞാൻ ചെയ്തതിന്റെ കൂലി നമുക്കുണ്ട്, പഠിപ്പിച്ച് അവർ ചെയ്യുമ്പോൾ അതിന്റെ കൂലി നമുക്ക് കിട്ടും, ഡബിൾ കൂലി കിട്ടും. ഒന്നെടുത്താൽ 2, നല്ലപ്പോ എല്ലായിടത്തുള്ള ഓഫർ, ഒന്നെടുത്താൽ 2, ഒന്ന് വാങ്ങൂ 2 നേടൂ. അതാ ഈ ഓഫർ ആദ്യം പ്രഖ്യാപിച്ച അള്ളയാണ്, ഒന്നല്ല 1-10. അതുകൊണ്ട് പഠിക്കുക, പ്രാവർത്തികമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവെ എനിക്ക് നീ ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ. സ്വത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, ദുനിയാവിൽ ഒരു സംഗതി വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിച്ചിട്ടില്ല. എന്ത് കാര്യം പറഞ്ഞു? ഇൽമ് ഏറ്റു തരാൻ. ഇൽമുണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? അമലുണ്ടാവുള്ളൂ. അപ്പൊ ഇൽമുണ്ടാകണം, ഇൽമനുസരിച്ച് അമലുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ 10-ാമത് വായിച്ചത് യഅമൽ ബിഹി എന്നുകൂടി പറഞ്ഞത്, പ്രവർത്തിക്കാത്തവൻ. അപ്പൊ ഇൽമുണ്ടാകണം, പ്രവർത്തിക്കണം. അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, അഹ്ലു സുന്നത്തിന്റെ ആശയങ്ങൾ പഠിക്കാനും പ്രചരിപ്പിക്കാനും അതിന്റെ അറിവുള്ള ആളുകളായി മാറുവാനും അള്ളാഹുവെ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകണം. റഹ്മാനെ, ഖബറിലും പരലോകത്തും ഉണ്ടാകുന്ന ചോദ്യത്തിൽ നിന്റെ ഇൽമെന്താണ് എന്ന ചോദ്യം ഖബറിലുണ്ട്, പരലോകത്തും അതുപോലുള്ള ചോദ്യങ്ങളുണ്ട്. ഇൽമ് എന്ത് പഠിച്ചു, എന്ത് പ്രവർത്തിച്ചു, അതിനുള്ള മറുപടി എന്റെ ഇൽമ് ഖുർആനാണ് എന്നാണ്. ആ ഉത്തരം പറയാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കുകയും അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ പരലോകത്ത് നിന്റെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും സഹോദരന്മാരായി കഴിഞ്ഞുകൂടുവാനും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും അള്ളാഹുവെ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന അഹ്ലു സുന്നത്തിന്റെ ആശയത്തിലേക്ക് വരാൻ അവർക്ക് കൂടി അള്ളാഹുവെ നീ തൗഫീഖ് നൽകുകയും അതിന് ഞങ്ങളെ നീ കാരണക്കാരാക്കുകയും ചെയ്യണമേ റഹ്മാനെ. അതിന്റെ കൂടി പ്രതിഫലം പറ്റാൻ അർഹതയുള്ള ആളുകളായി അള്ളാഹുവെ ഞങ്ങൾ നീ പരിവർത്തിപ്പിക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ഹസന സംവഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.